أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമ്മളിന്ന് പുതിയ ബാബിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദർസിൽ നമ്മൾ പൂർത്തിയാക്കിയ ബാബ് എന്ന് പറയുന്നത് ബാബു ഫദ്ലി തൗഹീദ് വമാ യുകഫിറു മിനദ്-ദുനൂബ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും ആ തൗഹീദ് യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ തൗഹീദ് എങ്ങനെ കാരണമായിത്തീരുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ പുതിയ ബാബിലേക്ക് കടക്കുകയാണ്. ബാബു മൻ ഹഖഖ തൗഹീദ ദഖല ജന്നത ബിഗൈരി ഹിസാബ്. മൻ ഹഖഖ തൗഹീദ്, ആരാണോ തൗഹീദിനെ യഥാർത്ഥ രൂപത്തിൽ അതിനെ പൂർത്തീകരിക്കുന്നത്, അതിനെ സ്വായത്തമാക്കുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബ്, യാതൊരു വിചാരണയും കൂടാതെ. ഇപ്പോൾ തൗഹീദ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ സ്വായത്തമാക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിലെ ഒന്നാമത്തെ വചനം വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ قانتا لله حنيفا ولم يكن من المشركين. ان ابراهيم تيرشيايم ابراهيم نبي عليه الصلاه والسلام كان امه അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഇവിടെ നമുക്കറിയാം, ഉമ്മത്ത് എന്നുള്ളത് വ്യത്യസ്ത അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നേരർത്ഥം എന്ന് പറയുന്നത് സമൂഹം എന്നാണ്. എന്നാൽ ഇവിടെ കാന ഉമ്മത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള മാതൃകയും നേതൃത്വവും എന്ന അർത്ഥത്തിൽ ഒരു സമൂഹത്തെപ്പോലെ, ആ സമൂഹത്തിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതായ അവരുടെ നേതാവും എന്നൊക്കെ അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മത്തൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ ഇമാമൻ, അവരുടെ ഇമാമായി, നേതാവായി എന്നാണ്. അപ്പൊ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഈ ഉമ്മത്തിൻ്റെ ഇമാമാണ്. ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് അങ്ങേയറ്റം വിധേയപ്പെട്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്കെല്ലാം കീഴ്പ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ വിനയാന്വിതനായ ദാസനായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹനീഫൻ, അഥവാ വക്രതകളില്ലാതെ, വ്യതിചലിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ നിലകൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹനീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മാഇലൻ അനിശിർക്ക് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഷിർക്കിൽ നിന്ന് മുക്തമായി കളങ്കമില്ലാത്ത ഏറ്റവും നല്ല മാർഗത്തിലായിരുന്നു അദ്ദേഹം വഴി നടന്നത്, അദ്ദേഹം സഞ്ചരിച്ചത്, അദ്ദേഹത്തിൻ്റെ ജീവിതം. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും തന്നെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫളായി എടുത്തു പറയുന്നത് അദ്ദേഹം അൽ ഹനീഫിയ, അഥവാ വ്യതിചലിക്കാത്ത, വക്രതയില്ലാത്ത, കളങ്കമില്ലാത്ത, നേരായ മാർഗത്തിലായിരുന്നു, ഷിർക്ക് കടന്നു വരാത്ത, യഥാർത്ഥ മുവഹിദായ വ്യക്തിയായിരുന്നു, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗം. വലം യക്കു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ഫദൽ ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവ വികാസങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവ് പോലും അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കിയതും, പിന്നെ നീ ഇതിൽ നിന്നും വിരമിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് സ്വന്തം പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചിട്ടും തീകുണ്ടാരമുണ്ടാക്കി ആ തീയിൽ അദ്ദേഹത്തെ അവർ എറിയുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഏകദൈവ ആരാധന, ഏകദൈവ വിശ്വാസം എന്ന യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരണുമണി തൂക്കം പോലും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹഖഖത് തൗഹീദ്, തൗഹീദിനെ സ്വായത്തമാക്കുക, യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഒരു വിശ്വാസിക്ക് അവൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവവുമൊക്കെ. കാരണം അള്ളാഹുവിൽ നിന്നുള്ള അപാരമായ പ്രതിഫലവും താൻ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നുള്ള തിരിച്ചറിവും ഒരു വ്യക്തിക്കുണ്ടെങ്കിലല്ലാതെ ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും തൻ്റെ വിശ്വാസത്തെ ഒരിക്കലും തന്നെ അടിയറവ് പറയാതെ ജീവിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞാൽ അതെന്താണ് അർത്ഥമാക്കുന്നത്? അതർത്ഥമാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. മഹബ്ബതു ഹാദല്ലദി അസ്നല്ലാഹു അലൈഹി ഖൈറാ, അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ കൊണ്ട് സാക്ഷ്യം വഹിച്ച ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ് അൻ യുഹിബ്ബഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയാരോ ആ വ്യക്തിയെ അവരും ഇഷ്ടപ്പെടണം. വയ്യക്കൂന ഖുദ്വതൻ ലഹും, ആ വ്യക്തി അവർക്ക് കൂടി മാതൃകയായിരിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നമുക്ക് ഉമ്മത്താണ്, നമ്മളുടെ ഇമാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തിലാണ് നാം സഞ്ചരിക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിഫാത്തുകളിൽ ആ സിഫാത്തുകളെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനെ നമ്മൾ പിന്തുടരുകയും ചെയ്യണം. അൻ നഖ്തദി ബിഹി ഫീ ഹാദിഹി സിഫാത്ത്, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുവെന്നും അദ്ദേഹം നിലകൊണ്ട മാർഗം അത് ശരിയായ മാർഗമായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന വിവേകമുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക്, അമ്പിയാക്കളുടെയും മുർസലിങ്ങളുടെയും ഒക്കെ കഥകളും ചരിത്രങ്ങളും കേൾക്കുമ്പോൾ അതിലവർക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ മുംതഹനയിൽ ഖദ് കാനത് ലക്കും ഉസ്വതുൻ ഹസനതുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്, നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച ആളുകളിലും വ്യക്തമായ മാതൃകയുണ്ട്. അപ്പോൾ അള്ളാഹു ഒരു വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ വ്യക്തിയെ റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു, അതോടൊപ്പം ആ വ്യക്തി മറ്റുള്ളവർക്ക് ആ വിഷയത്തിൽ മാതൃക കൂടിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ അദ്ദേഹത്തെ ആ വിഷയത്തിൽ പിൻപറ്റട്ടെ, പിന്തുടരട്ടെ. അതുപോലെ തന്നെ ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വതുൻ ഹസനതുൻ ലിമൻ കാന യർജുല്ലാഹു വൽയൗമൽ ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും റബ്ബിനെ നാളെ കണ്ടുമുട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാരോ അവരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഒക്കെ ചരിത്രത്തിലും അവരിൽ വിശ്വസിച്ച ആളുകളുടെ ചരിത്രത്തിലും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും മാതൃകകളുമുണ്ട്, അത് പിൻപറ്റണമെന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൗഹീദ് തഹ്ഖീഖ് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ബാബിൽ ബാബു മൻ ഹഖഖത് തൗഹീദ്, തൗഹീദിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റിയ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം വിചാരണ കൂടാതെ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ആദ്യം തന്നെ എടുത്തുകൊടുത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ്. അതിനുശേഷം അദ്ദേഹം എടുത്തുകൊടുക്കുന്നത് വഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അന്ത്യദിനത്തിൽ റബ്ബിന്റെ വിചാരണ കൂടാതെ സ്വർഗത്തിന് അർഹരാകുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂനിൽ എടുത്തു പറഞ്ഞപ്പോൾ അവരുടെ വസ്ഫായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യം വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കാത്തവരത്രേ അവർ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവരത്രേ അവർ. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പങ്കു ചേർക്കുകയാണ് എങ്കിൽ അയാളുടെ കാര്യം അപകടത്തിലാണ്. അത് ശിർക്കുൻ അക്ബറാണ് എങ്കിൽ വളരെയധികം അപകടത്തിലാണ്. ഷിർക്കുൻ അസ്ഗറാണ് എങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുകയോ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ ശിക്ഷിക്കുകയോ ചെയ്തേക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വചനങ്ങളും എടുത്തു കൊടുത്ത ശേഷം ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇവിടെ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അദ്ദേഹം ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അസ്സിൽമി അൽ ഹാരിസി മിൻ താബിഈ അത്താബിഈൻ, അദ്ദേഹം തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. മാത സനത് 136 അഥവാ അദ്ദേഹം ഹിജ്റ 136 വഫാത്തായത്. വലഹു സലാസത്തുൻ വതിസ്ഈന സന, അദ്ദേഹത്തിന് 93 വയസ്സായിരുന്നു അപ്പോൾ പ്രായം. അപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അസ്സിൽമി അദ്ദേഹം തബഉ താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. ഹിജ്റ 136 അദ്ദേഹം വഫാത്തായത്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ ഹുവൽ ഇമാമുൽ ഫഖീഹ് മിൻ അജല്ലതി അസ്ഹാബി ഇബ്നു അബ്ബാസ്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം താബിഈങ്ങളിൽ വളരെയധികം സ്ഥാനമുള്ള വ്യക്തിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഖതലഹുൽ ഹജ്ജാജ് സനത 95. ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി എന്ന് പറയുന്ന ഭരണാധികാരി ഹിജ്റ 95 അദ്ദേഹത്തെ വധിക്കുകയാണുണ്ടായത്, അദ്ദേഹത്തെ കൊല ചെയ്യുകയാണുണ്ടായത്. അദ്ദേഹം 50 പ്രായം ആ സമയത്ത് അദ്ദേഹത്തിന് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ. ഏതായാലും നമുക്ക് ഈ സംഭവം വായിച്ചു നോക്കാം. അൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ ഖാല, ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, കുൻതു ഇൻദ സഈദ് ഇബ്നു ജുബൈരിൻ, ഞാൻ സഈദ് ഇബ്നു ജുബൈരിന്റെ അടുക്കലായിരുന്നു. അപ്പൊ സഈദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി താബിഈങ്ങളിൽപ്പെട്ട പ്രഗൽഭനായ ഇമാമാണ് അദ്ദേഹം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളുമാണ്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അയ്യുക്കും റഅൽ കൗകബ അല്ലദീ ഖദ്ദൽ ബാരിഹ, ഇന്നലെ രാത്രി ഒരു എന്തോ ഒരു ഗ്രഹം വീഴുന്ന പോലെ കാണുകയുണ്ടായി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഒരു പ്രകാശം, എന്തോ ഉൽക്ക, അത് വീഴുന്ന രൂപത്തിലുള്ള ഒരു സംഭവം ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അൽ ബാരിഹ എന്ന് പറഞ്ഞാൽ തലേ ദിവസം എന്നർത്ഥം. അപ്പോൾ അയ്യുക്കും റഅൽ കൗകബ അല്ലദീ ഖദ്ദൽ ബാരിഹ, ഇന്നലെ രാത്രി, ഇൻഖദ്ദ എന്ന് പറഞ്ഞാൽ താഴെ വീഴുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെ താഴെ വീണ ആ ഒരു ഉൽക്കയോ മറ്റോ താഴെ വീഴുന്ന ആ സംഭവം നിങ്ങളിൽ ആരാ കണ്ടത്? ഫഖുൽതു അന, അപ്പോൾ ഞാൻ പറഞ്ഞു, അന ഞാൻ കണ്ടു. അപ്പോൾ സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം ചോദിക്കുകയാണ്, ഇന്നലെ നിങ്ങൾ ആ സംഭവം കണ്ടോ? കണ്ടോന്ന് ചോദിച്ചപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. സുമ്മ ഖുൽതു, അഥവാ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അത് പറഞ്ഞ ശേഷം, അഥവാ ഞാൻ ഇന്നലെ രാത്രി അത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ രാത്രി വൈകിയ സമയമായതുകൊണ്ട്, ഖുൽതു അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, അമ ഇന്നി ലം അകുൻ ഫീ സ്വലാത്തിൻ വലാക്കിന്നി ലുദിഖ്ത്, അതായത് ഞാൻ രാത്രി വൈകിയ വേളയിൽ ആ സമയത്ത് ഞാൻ നിസ്കരിക്കുകയോ ഇബാദത്തിലാകുകയോ ചെയ്തതുകൊണ്ട് കണ്ടതല്ല. അഥവാ ആ രാത്രി വൈകിയ വേളയിൽ നമസ്കരിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് കണ്ടത് എന്ന് മറ്റുള്ളവരാരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ രാത്രി ആ സമയത്ത് അദ്ദേഹം ഇബാദത്തിലാകുന്ന വ്യക്തിയാണ് എന്ന്, അദ്ദേഹം ആ സമയത്ത് ഇബാദത്തിലായിരുന്നില്ല, പക്ഷെ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ ഒരു ഒരു ആ സമയത്ത് ഉണർന്നിരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പ്രശംസിക്കപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, അമ ഇന്നിലം അക്കുൻ ഫി സ്വലാത്തിൻ, ഞാൻ ആ സമയത്ത് ഒരിക്കലും നമസ്കാരത്തിലൊന്നും ആയിരുന്നില്ല. വലാക്കിന്നി ലുദിഖ്ത്, പക്ഷേ എനിക്ക് അപ്പോൾ തേള് കുത്തിയിട്ടുണ്ടായിരുന്നു. തേളോ അല്ലെങ്കിൽ ആ രൂപത്തിൽ വിഷമുള്ള എന്തെങ്കിലും കുത്തുന്നതിനാണ് ലദഗ എന്ന പ്രയോഗം അറബിയിൽ പ്രയോഗിക്കുന്നത്. വലാക്കിന്നി ലുദിഖ്ത്, അങ്ങനെ എനിക്ക് തേള് കുത്തിയിട്ട് ഉറക്കം വരാതെ, ഞാൻ രാത്രി ഉറക്കം വരാതെ നിൽക്കുന്ന സമയത്താണ് അത് കണ്ടത്. ഖാല ഫമാ സനഅത്, അപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള അദ്ദേഹം ചോദിച്ചു, ഫമാ സനഅത്, എന്നിട്ട് നീ എന്താ ചെയ്തത്? ഖുൽതു, അപ്പോൾ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞു, ഇർതഖൈതു, അഥവാ ഞാൻ ഒരാളെ കൊണ്ട് റുഖിയ ചെയ്യിപ്പിച്ചു. റുഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ അദ്കാറുകൾ കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യുക, അയാളുടെ രോഗം അല്ലെങ്കിൽ ആ രൂപത്തിൽ അയാൾക്കുണ്ടായിട്ടുള്ളതായ തേള് കുത്തുകയോ അതുപോലെ തന്നെ വിഷം തീണ്ടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള, അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ പ്രാർത്ഥനകൾ കൊണ്ടോ റുഖിയ ചെയ്യുക, അത് ഉരുവിടുകയും അതിന് ഷിഫാക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് അത് ഉരുവിട്ട് അതിനെ ചികിത്സിക്കുക എന്നർത്ഥം. അതിനാണ് ഇർത്തഖൈത് എന്ന് പറയാം. അപ്പൊ ഞാൻ അങ്ങനെ റുഖിയ ചെയ്തു. ഖാല ഫമ ഹമലക അലാ ദാലിക്, അങ്ങനെ റുഖിയ ചെയ്യാൻ കാരണം എന്തായിരുന്നു എന്ന് സയ്യിദ് ഇബ്നു ജുബൈർ അദ്ദേഹത്തോട് ചോദിച്ചു. ഖുൽതു ഹദീസുൻ ഹദ്ദസനാഹു ശഅബി, ഞങ്ങൾക്ക് ഇമാം ശഅബി റഹിമഹുള്ള അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു ഹദീസ് പ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഖാല വമ ഹദ്ദസക്കും, അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഹദീസ് എന്താണ്? ഇമാം ഷാബി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ആമിർ ഇബ്നു ഷുറാഹീൽ അൽ ഹമദാനി, വുലിദ ഫി ഖിലാഫത്തി ഉമർ. ആമിർ ഇബ്നു ഷുറാഹീൽ അൽ ഹമദാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് അദ്ദേഹം ജനിച്ചത്. വഹുവ മിൻ സിഖാത്തി താബിഈൻ, താബിഈങ്ങളിലെ വളരെ ഉന്നതമായ സ്ഥാനമുള്ള സിഖാത്തുകളിൽപ്പെട്ട വ്യക്തിയാണ് ആര്? ഇമാം ഷാബി റഹിമഹുള്ള. മാത്ത് സനത് മി അവ സലാസ, അദ്ദേഹം ഹിജ്റ 103 വഫാത്തായത്. അപ്പൊ ഇമാം ഷാബിയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് പ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇമാം ഷാബി ഇപ്രകാരം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, അഥവാ കണ്ണേർ പറ്റുകയോ വിഷം തീണ്ടുകയോ ചെയ്താലല്ലാതെ നിങ്ങൾ റുഖിയ ചെയ്യരുത് എന്ന് ഇമാം ഷാബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് എനിക്ക് ഈ തേള് കുത്തിയ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ റുഖിയ ചെയ്തത് എന്ന്. അപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഖാല ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ളതായ ഹദീസുകൾ അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കി ആ ഹദീസിൽ പറഞ്ഞ അത് പ്രകാരം ആര് പ്രവർത്തിച്ചുവോ, അതാണ് ഖദ് അഹ്സൻ, അവൻ നല്ലത് പ്രവർത്തിച്ചിരിക്കുന്നു. മൻ ഇൻതഹ ഇലാ മാ സമിഅ, താൻ കേട്ട ഹദീസ്, വിശ്വാസയോഗ്യമായ താൻ കേട്ട ഹദീസ്, ആ ഹദീസിന്റെ പരിധിയിൽ ആര് നിന്നുവോ അവൻ ചെയ്തത് ഒരു നല്ല കാര്യമാണ്, അവൻ നന്നായി പ്രവർത്തിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, വലാക്കിൻ ഹദ്ദസൻ ഇബ്നു അബ്ബാസ്, എന്നാൽ ഇബ്നു അബ്ബാസ് പറഞ്ഞു തന്ന മറ്റൊരു ഹദീസുണ്ട്, അത് സയ്യിദ് ഇബ്നു ജുബൈർ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇമാം ഷാബിയിൽ നിന്ന് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുള്ള അദ്ദേഹം കേട്ട ഹദീസ് പ്രകാരം അദ്ദേഹത്തിന് തേള് കുത്തിയപ്പോൾ അദ്ദേഹം റുഖിയ ചെയ്തു. അതിനുശേഷം സയ്യിദ് ഇബ്നു ജുബൈർ പറയാണ്, നിങ്ങൾ ചെയ്തതിൽ തെറ്റില്ല, ഒരാൾ ഒരു ഹദീസ് കേട്ടാൽ അത് പ്രകാരം പ്രവർത്തിച്ചാൽ അത് നല്ലത് തന്നെയാണ്, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് കൂടി കേട്ടിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, റിദത് അലയ്യൽ ഉമം, കഴിഞ്ഞുപോയ സമുദായങ്ങളെ എനിക്ക് കാണിക്കപ്പെട്ടു. ഫറഅയ്തു നബിയ വമഅഹു റഹ്ത്. അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു ചില നബിമാർ, ആ നബിയുടെ കൂടെ വമഅഹു റഹ്ത്, ഏതാനും പത്തിൽ താഴെ വരുന്ന ഏതാനും ആളുകൾ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. റഹ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ജമാഅത്തു ദൂന അൽ അശറ, പത്തിൽ താഴെയുള്ള ആളുകൾ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. വൻ നബിയു വമഅഹു അർറജുലു വർറജുലാൻ. ഞാനിത് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഹദീസ് പുസ്തകം കയ്യിലുള്ളവർ അല്ലെങ്കിൽ PDF ഒക്കെ ഉള്ളവർ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ വമഅഹു അർറജുലു വർറജുലാൻ, ചില നബിമാരാകട്ടെ അവരോടൊപ്പം ഒന്നോ രണ്ടോ ആളുകളാണുള്ളത്. വൻ നബിയ വലൈസ മഅഹു അഹദ്, ചില നബിമാരാകട്ടെ അവരോടൊപ്പം ആരും തന്നെ ഇല്ല. ഇസ് റുഫി അലി സവാദുൻ അദീം, ആ സന്ദർഭത്തിലാണ് എനിക്ക് വലിയൊരു ആൾക്കൂട്ടത്തെ, ഒരുപാട് ആളുകളെ കാണിക്കപ്പെട്ടത്. സവാദുൻ അദീം, സവാദ് എന്ന് പറഞ്ഞാൽ ആളുകൾ, സവാദുൻ അദീം വലിയൊരു കൂട്ടം ജനങ്ങൾ, വലിയൊരു ആൾക്കൂട്ടം കാണിക്കപ്പെടുന്നത്. ഫദനന്തു അന്നഹും ഉമ്മത്തി, അപ്പോൾ ഞാൻ കരുതിപ്പോയി അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന്. ഫഖീല ലിഹാദ മൂസ വഖൗമു, അപ്പോൾ എന്നോട് പറയപ്പെട്ടു ഇത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ ജനതയുമാണ് എന്ന്. ഫനദർത്തു, അപ്പോൾ ഞാൻ നോക്കുകയുണ്ടായി. ഫഇദ സവാദുൻ അദീം, അപ്പോൾ എനിക്ക് മറ്റു അതുപോലെ തന്നെ അതിനേക്കാൾ വരുന്ന വലിയൊരു ജനക്കൂട്ടത്തെ കാണാനിടയായി. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദിഹി ഉമ്മതുക്, ഇതാണ് നിന്റെ സമൂഹം. വമഅഹും സബ്ഊന അൽഫൻ, അവരോടൊപ്പം 70,000 ആളുകളുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ള 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വല അദാബ്, അവർ യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായിരിക്കും അഥവാ ഈ 70,000 പേർ. ബിഗൈരി ഹിസാബിൻ വല അദാബ്, വിചാരണയോ ശിക്ഷയോ കൂടാതെ എന്നർത്ഥം. വിചാരണയോ ശിക്ഷയോ കൂടാതെ, ഏയ് ലാ യുഹാസബൂൻ വല യുഅദബൂൻ, അവർക്ക് വിചാരണ നേരിടേണ്ടി വരികയില്ല, അവർക്കൊട്ട് ശിക്ഷയുണ്ടാകുകയുമില്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി എന്നർത്ഥം. ثم نهض فدخل منزله فخاض الناس في اولئك, അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു, എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. فدخل منزله فخاض الناس في اولئك, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കിടയിൽ വലിയ സംസാരമായി, അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, ആരാണ് ആ കൂട്ടര്, അവരാരാണ്, ഈ 70,000 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും എന്നിങ്ങനെ ആളുകൾക്കിടയിൽ വലിയ സംസാരമുണ്ടായി. ഫഖാല ബഅദുഹും, ചില ആളുകൾ പറഞ്ഞു, ഫലഅല്ലഹും അല്ലദീന സഹീബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പക്ഷേ അവരൊക്കെ സ്വഹാബാക്കളായിരിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളായിരിക്കും. വഖാല ബഅദുഹും, മറ്റു ചിലർ പറഞ്ഞു, ഫലഅല്ലഹും അല്ലദീന വുലിദു ഫിൽ ഇസ്ലാം ഫലം യുഷ്രികു ബില്ലാഹി ഷൈഅ, ഒരു പക്ഷേ അവര് വിശ്വാസികളായി തന്നെ ജനിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ഒരിക്കൽ പോലും ജീവിതത്തിൽ ഷിർക്ക് കടന്നു വരാത്ത വ്യക്തികളുമായിരിക്കാം എന്ന് പറഞ്ഞു. വദക്കറു അഷ്യ, അങ്ങനെ ഓരോരുത്തരും ഇവരായിരിക്കാം അവരായിരിക്കാം എന്നിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവരുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവരോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഫഖാല ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മറ്റുള്ളവരോട് റുഖിയ ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാത്തവരാണ്. അതിൻ്റെ വിശദീകരണം നമ്മൾ ഇൻഷാല്ലാ മനസ്സിലാക്കുന്നതാണ്. വലാ യക്തവൂൻ, അതുപോലെ തന്നെ തീ കൊണ്ട് ചികിത്സിക്കാത്തവരാണ്. വലാ യതതയ്യറൂൻ, അതുപോലെ തന്നെ ശകുനം നോക്കാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, പരിപൂർണമായി ഭരമേൽപ്പിക്കുന്നവരാണ്. ഫഖാമ ഉക്കാശ, അപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു, ഉക്കാശത്ത് ഇബ്നു മിഹ്സാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എഴുന്നേറ്റുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫഖാല ഉദുള്ളാഹ അൻ യജ്അലനി മിൻഹും, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അൻ യജ്അലനി മിൻഹും, റബ്ബ് എന്നെ ആ 70,000 ഒരാളായിരിക്കാൻ എന്നെ ആ 70,000 ഒരാളാക്കി മാറ്റാൻ വേണ്ടി അങ്ങ് റബ്ബിനോട് പ്രാർത്ഥിക്കണം റസൂലേ എന്ന് പറഞ്ഞപ്പോൾ ഖാല അൻത മിൻഹും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവരിൽ പെട്ടവനാണ്. ثم قام رجل اخر അപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവനിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് അതേ ആവശ്യം പറഞ്ഞു. ഫഖാല ഉദുല്ലാഹു അൻ യജ്അലനി മിൻഹു, അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം അവരിൽ പെട്ടവനായി തീരാൻ വേണ്ടി. ഫഖാല, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹ ഉക്കാശ, അത് ഉക്കാശ കൊണ്ടുപോയി, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഉക്കാശ നിന്നെ മുൻകടന്നു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ആരാണ് ആ 70,000 എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്ന് പറഞ്ഞെടുത്ത് ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മറ്റുള്ളവരോട് റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്തവർ എന്നിവിടെ പരാമർശിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, റുഖിയ ചെയ്യുന്നതിൻ്റെ ഹുക്മ എന്താണ്? റുഖിയ ചെയ്യുക എന്നുള്ളത് ജായിസായ കാര്യമാണ്, മുസ്തഹബായിട്ടുള്ള കാര്യവുമാണ്. മാത്രമല്ല റുഖിയ ചെയ്യലും മറ്റൊരാളോട് റുഖിയ ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടലും അനുവദനീയമാണ് എന്നുള്ളതിൽ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയാകട്ടെ, ഇമാം മാലിക് റഹിമഹുള്ളയാകട്ടെ, ഇമാം ഷാഫിഈ റഹിമഹുള്ളയാകട്ടെ, ഇമാം അഹമ്മദ് റഹിമഹുള്ളയാകട്ടെ, ഇവർക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കും ഒരേ പോലെ ഏകാഭിപ്രായമുള്ള വിഷയമാണ് ഒരാൾക്ക് റുഖിയ വേണമെങ്കിൽ. ഹലാലായ, ശറഈയായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതായ, ശിർക്ക് കടന്നു വരാത്തതായ റുഖിയയാണെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, മറ്റൊരാളോട് ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യാം. എന്നാൽ മറ്റൊരാളോട് റുഖിയ ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് കറാഹത്താണ് എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ സ്വയം റുഖിയ ചെയ്യുന്നതാണ് അഫ്ളൽ എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ സംഭവത്തിൽ നമുക്കറിയാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ വിഷം തീണ്ടിയ ഒരു വ്യക്തിക്ക് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് റുഖിയ ചെയ്യുകയും അയാളുടെ ആ അവസ്ഥ മാറുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം ഒരാൾ ചികിത്സയോ മറ്റോ അല്ലെങ്കിൽ ദവാഓ പിന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മരുന്നുകളോ മറ്റോ ഉപേക്ഷിക്കണം എന്നല്ല. റുഖിയ ചെയ്യുകയാണെങ്കിൽ മരുന്നുകളോ ചികിത്സയോ വേണ്ട എന്നുള്ളതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. ഒരു കാര്യത്തിന് ഫലപ്രദമായ ഒരു ചികിത്സയുണ്ട് എന്നറിയുകയും ആ ചികിത്സ കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാം, അതിൽ ശിർക്കോ കുഫറോ കടന്നു വരാത്ത അനുവദനീയമായ ഒരു ചികിത്സ ലഭ്യമാണ്, ആ ചികിത്സ കൊണ്ട് ഒരു അപകടത്തെ തരണം ചെയ്യാമെന്നും ഒരാളുടെ ജീവൻ രക്ഷിക്കാമെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വേള അയാളുടെ ജീവൻ രക്ഷിക്കാൻ അത് അനിവാര്യമാണ് എങ്കിൽ ആ ചികിത്സ അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ആ ചികിത്സ ചെയ്യൽ ഒരുപക്ഷെ അവരുടെ മേൽ നിർബന്ധമായി പോലും വരുമെന്നർത്ഥം. കാരണം എന്താ, വല തുൽക്കൂ ബി ഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കരുത്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റുഖിയ ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ, ഇപ്പോൾ സഹാബിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഏതായാലും ഇമാം ബുഖാരിയോ മുസ്ലിമോ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരാൾക്ക് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു റുഖിയ കൊണ്ട് ഞാൻ നിനക്ക് റുഖിയ ചെയ്യട്ടെ എന്നിട്ട് എന്താണ് പറഞ്ഞത്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അഥവാ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുമ്മ റബ്ബന്നാസ്, ഈ പ്രപഞ്ചത്തിൻ്റെയും ഈ ലോകത്ത് മുഴുവൻ ജനങ്ങളുടെയും സൃഷ്ടാവായ റബ്ബേ, അദ്ഹിബിൽ ബഅസ്, ഈ പ്രയാസത്തെ ഈ രോഗത്തെ നീ നീക്കി തരയണമേ. ഇഷ്ഫി അൻത ശാഫി, നീ ശമനം നൽകണമേ, ശമനം നൽകുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരാളുടെയും ശമനമില്ല തന്നെ, നീ മാത്രമാകുന്നു ശിഫ നൽകുന്നവൻ. രോഗത്തെ ബാക്കി വെക്കാത്ത രൂപത്തിൽ പരിപൂർണമായ ശമനത്തെ, ഷിഫയെ നീ നൽകണമേ. അതുപോലെ തന്നെ സഹീഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ബിസ്മില്ലാഹി ഉർഖീഖ്, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി ഉർഖീഖ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ റുഖിയ ചെയ്യുന്നു. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് റുഖിയ ചെയ്തു കൊടുക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയയെ വിലക്കിയിട്ടുണ്ട് എന്നുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരമ്മാവൻ റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിഷം തീണ്ടിയ ആളുകൾക്ക് അദ്ദേഹം ചികിത്സിക്കുന്നതോടൊപ്പം അദ്ദേഹം റുഖിയ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ വിലക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തു, താങ്കൾ റുഖിയ വിലക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ തേള് കുത്തിയ ആളുകൾക്ക് റുഖിയ ചെയ്യാറുണ്ട്, വളരെ ഫലപ്രദമായ റുഖിയയാണ് അത്. ഞാൻ അഥവാ അവർക്ക് പ്രാർത്ഥനകൾ ഉരുവിടുകയും അവർക്ക് മാറുകയും ചെയ്യാറുണ്ട്. അപ്പം ഈ തേള് കുത്തിയ ആളുകൾക്ക് വളരെ ഫലപ്രദമായ ഒരു റുഖിയ ഞങ്ങൾ ചെയ്യാറുണ്ട്, അപ്പോൾ അത് ഞങ്ങൾ തുടരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അഥവാ ആ കാര്യം നിങ്ങളുടെ സഹോദരന് ഉപകരിക്കുന്നതാണെങ്കിൽ നിങ്ങളത് ചെയ്തു കൊള്ളുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയാണ്. തന്റെ സഹോദരനൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ അവിടെ ആ സഹോദരന് ആ ഉപകാരം ചെയ്തു കൊടുത്തുകൊള്ളുക, റുഖിയ ചെയ്തു കൊള്ളുക. അതുപോലെ തന്നെ നിങ്ങൾ ഉരുവിടുന്നതായ നിങ്ങളുടെ മന്ത്രങ്ങൾ, നിങ്ങളുടെ റുഖിയകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, അത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. അതിൽ ഷിർക്കല്ലാത്തവ നിങ്ങൾ തുടർന്നു കൊള്ളുക. അതിൽ ഷിർക്കായിട്ടുള്ളവയുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റുഖിയ ചെയ്യുകയും മറ്റൊരാളോട് ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യാം, അത് അനുവദനീയമാണ്. എന്നാൽ അഫ്ളലായിട്ടുള്ളത് ഒരാൾ സ്വയം റുഖിയ ചെയ്യുക എന്നതാണ് ഈ ഹദീസുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഹുമുല്ലദീന ലാ യസ്തർഖൂൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിലക്കപ്പെട്ട റുഖിയകളാണ്, വിലക്കപ്പെട്ട മന്ത്രങ്ങളാണ്. ഷിർക്കോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള നിഷിദ്ധമാക്കപ്പെട്ട വല്ല കാര്യങ്ങളോ, ഷിർക്കോ കുഫ്രോ മറ്റോ കടന്നു വരുന്ന രൂപത്തിലുള്ളതായ മന്ത്രങ്ങളാണെങ്കിൽ ആ മന്ത്രങ്ങളാണ് വിലക്കപ്പെട്ടത്. ആ മന്ത്രങ്ങൾ ചെയ്യാത്തവർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട സംഭവം, അദ്ദേഹത്തോട് മറ്റൊരാളോട് എനിക്ക് റുഖിയ ചെയ്തു തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു എന്ന് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുള്ള പറഞ്ഞ വേളയിലാണ് ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരാളോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ നല്ലത് നീ തന്നെ ചെയ്യുന്നതാണ് എന്ന അർത്ഥത്തിലാണ്. മാത്രമല്ല നിങ്ങൾ ഇമാം ഷാബിയിൽ നിന്നും കേട്ട ഹദീസ് പ്രകാരം അപ്രകാരം നിങ്ങൾ പ്രവർത്തിച്ചുവെങ്കിൽ അതിൽ കുഴപ്പമില്ല, അത് നല്ല കാര്യം തന്നെ എന്ന് അദ്ദേഹം ഈ ഹദീസിന്റെ ഇത് ഉദ്ധരിക്കുന്നതിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പൊ ഇവിടെ ലാ യസ്തർഖൂൻ എന്നതുകൊണ്ട് ഒരുപക്ഷെ വിലക്കപ്പെട്ട റുഖിയകളാകാം ഉദ്ദേശിക്കുന്നത്, കാരണം അതിന് ശേഷം വന്നിട്ടുള്ളതായ കാര്യങ്ങൾ അത് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം ലാ യക്തവൂൻ, അവർ തീ കൊണ്ട് ചികിത്സിക്കുകയില്ല. അപ്പൊ തീ കൊണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖന്ദഖ് യുദ്ധത്തിന്റെ വേളയിൽ ഉബൈയിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീ കൊണ്ട് ചികിത്സിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഥവാ മുറിവ് പറ്റി, പണ്ട് കാലത്ത് യുദ്ധത്തിലോ മറ്റൊക്കെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, ആ മുറിവിൽ അത് രക്തം നിൽക്കുന്നില്ലെങ്കിൽ ആ ഭാഗത്ത് അവരുടെ കയ്യിലുള്ള വാളോ കുന്തമോ ഒക്കെ ചൂടാക്കിയിട്ട് അവിടെ വെച്ച് ആ ഭാഗെന്തെയും തീ പൊള്ളിക്കും. അപ്പോൾ ആ തീ പൊള്ളിക്കുന്ന സമയത്ത് അവിടെ ആ രക്തം നിൽക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തീ കൊണ്ട് അപ്രകാരം ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് കാര്യങ്ങളിലാണ് ഷിഫയുള്ളത്, ഒന്ന് തേന്, അതുപോലെ തന്നെ ഹിജാമ, അതുപോലെ തന്നെ തീ കൊണ്ട് ചികിത്സിക്കുന്നതിലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ തീ കൊണ്ട് ചികിത്സിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പൊ അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് യഅനിൽ കറാഹ, അത് വെറുക്കപ്പെട്ടതാണ് എന്നതാണ് പിന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു നിർബന്ധിത സാഹചര്യത്തിലോ അതല്ലെങ്കിൽ അതല്ലാത്ത മറ്റു ചികിത്സകൾ ലഭ്യമല്ലാത്ത രൂപത്തിലുള്ള ഒരു സാഹചര്യം വന്നാൽ, ഇപ്പോൾ നമുക്കറിയാം തീ പോലെ കരിച്ചു കളയുന്ന രൂപത്തിലുള്ള സമാനമായ ചികിത്സാ രീതികൾ ഇന്ന് പലതുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സകൾ ലേസർ കൊണ്ടോ മറ്റോ ഒക്കെ കരിച്ചു കളയുന്ന രൂപത്തിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതിൽ ആ ചികിത്സക്ക് പകരം മറ്റ് ചികിത്സകൾ ലഭ്യമാണ് എങ്കിൽ അതാണ് കൂടുതൽ ഉചിതം. എന്നാൽ അത് ഹറാമല്ല, നിഷിദ്ധമല്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിനുള്ള ചികിത്സാ രീതിയിൽ ഏറ്റവും ഉചിതമായതും ഫലപ്രദമായതും അതാണ് എങ്കിൽ അയാൾ അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഹദീസുകൾ പരസ്പരം ചേർത്തു വച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ പറയുന്ന 70,000 വരുന്ന ആളുകളിൽ ഹുമുല്ലദീന ലാ യക്തവൂൻ, അവർ തീ കൊണ്ട് ചികിത്സിക്കാത്തവരാണ്. അതുപോലെ തന്നെ വലാ യതതയ്യറൂൻ, അതുപോലെ തന്നെ പക്ഷികളെ കൊണ്ടോ മറ്റോ അവർ ശകുനം നോക്കാത്തവരാണ്. തതയ്യുർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണമാണ്. അഥവാ മക്ക മുശ്രിക്കുകൾ അവർ പക്ഷിയെ പറത്തുകയും വലത്തോട്ട് പക്ഷി പോയാൽ അത് നല്ല ശകുനമാണ് എന്നും ഇടത്തോട്ട് പക്ഷി പറന്നാൽ അത് ദുഃശകുനമാണ് എന്നും കരുതുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ നക്ഷത്രങ്ങളെ വെച്ച് നോക്കിയിട്ട് നല്ല കാലം അല്ലെങ്കിൽ മോശം കാലം, അതുപോലെ തന്നെ ശുഭമുഹൂർത്തം അതല്ലെങ്കിൽ അത്ര ശുഭകരമല്ലാത്ത മുഹൂർത്തമാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ കവടി നിരത്തുന്ന, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരെയും പണിക്കന്മാരെയും അതല്ലെങ്കിൽ ഇസ്മിൻ്റെയോ മറ്റോ പണി ചെയ്യുന്ന ഉസ്താദുമാരെയും ഒക്കെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭാവി എന്താണ് സംഭവിക്കുകയെന്ന് ശകുനം നോക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. മാത്രമല്ല ചില കാലങ്ങൾ നല്ല കാലം, ചില കാലങ്ങൾ മോശപ്പെട്ട കാലം, ഇന്ന കാലത്ത് അത് ദുശ്ശകുനമാണ് എന്നും പറവികൾക്കിടയിൽ ചില ആളുകൾ അവർ ഷവ്വാൽ മാസം ദുശ്ശകുനമാണ്, ആ മാസം വിവാഹത്തിന് കൊള്ളില്ല. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ചില ബഹുദൈവാരാധകരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നവരുടെ വിശ്വാസ പ്രകാരം ഇന്ന ദിവസം കൊള്ളാത്ത ദിവസമാണ്, ചൊവ്വാഴ്ച ദിവസം മോശപ്പെട്ട ദിവസമാണ്, ഇന്ന നമ്പർ മോശപ്പെട്ട നമ്പറാണ്, അങ്ങനെ തുടങ്ങി ചില അന്ധവിശ്വാസങ്ങൾ. അപ്പൊ ശകുനം നോക്കുക എന്നുള്ളതും അത്തുയറത്തു ശിർക്കുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ശകുനം നോക്കുക എന്നുള്ളത് അത് ശിർക്കിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ റുഖിയയാകട്ടെ, അതിൽ ഹലാലായ റുഖിയയുണ്ട്, ഹറാമായ ശിർക്കിൽപ്പെടുന്നതായ റുഖിയയുണ്ട്. വലായ തതയ്യറൂൻ, അവർ തതയ്യുർ ചെയ്യുകയില്ല, ശകുനം നോക്കുകയില്ല എന്ന് പറഞ്ഞത് അവർ ശിർക്കിന്റെ ഒരംശവും ചെയ്യുകയില്ല എന്നത് വ്യക്തമാക്കുന്നതായ കാര്യമാണ്. അപ്പൊ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, വഅലാ റബ്ബിഹിം യതവക്കലുൻ, അവർ റബ്ബിൽ പരിപൂർണമായി തവക്കുൽ ചെയ്യുന്നവരാണ്. എല്ലാ അർത്ഥത്തിലുള്ള ശിർക്കുകളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉപേക്ഷിക്കുകയും തൗഹീദിന്റെ യഥാർത്ഥ വക്താക്കളായിത്തീരുകയും വഅലാ റബ്ബിഹിം യതവക്കലുൻ, റബ്ബിൽ പരിപൂർണമായി ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണോ എങ്കിൽ അവർ ഈ 70,000 ഉൾപ്പെടുന്നതാണ്. അപ്പൊ 70,000 പേർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേകം നൽകിയതായ ഒരു ശ്രേഷ്ഠതയാണത്. പണ്ഡിതന്മാർക്കിടയിൽ സിഹത്തുമായി ബന്ധപ്പെട്ട് ചർച്ചയുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ഈ ഓരോ 70,000 ഓരോ ആളുകൾക്കൊപ്പം അവരോടൊപ്പവും 70,000 കൂടി എന്ന് വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു തആല ആലം. ഇവിടെ സ്വഹാബാക്കൾ തന്നെ നമുക്കറിയാം അനവധി സ്വഹാബാക്കളുണ്ട്, 70,000 കൂടുതൽ സ്വഹാബാക്കൾ തന്നെ ഉണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് ഇന്നേ കാലം വരേക്കും എത്രമാത്രം ആളുകൾ കഴിഞ്ഞുപോയി. അപ്പോൾ അവരിൽ നിന്ന് ഒരുപക്ഷെ ഈ 70,000 വീണ്ടും 70,000 കൂടി ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അപാരമായ ഫളിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും നമുക്ക് നൽകുകയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരുകയും നമ്മളുടെ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിട്ടുവീഴ്ച ചെയ്തു തരികയും നാളെ അന്ത്യദിനത്തിൽ റബ്ബിൻ്റെ മുന്നിൽ വിജയികളായിത്തീരുന്ന, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ആരെയും അവൻ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉക്കാഷ് ഇബ്നു മഹ്സൻ റളിയല്ലാഹു അൻഹു ആണ്. മാത്രമല്ല, ഒരു ഖൈറ് കണ്ടു കഴിഞ്ഞാൽ ആ ഖൈറ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ 70,000-ൽ ഞാനൊക്കെ പെടുവോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് റബ്ബിനോട് അത് ചോദിക്കുക എന്നുള്ളതാണ്. അത് ചോദിച്ചാൽ അയാൾക്ക് ഒരു പക്ഷേ അത് ലഭിച്ചേക്കാം. ഇനി അത് ലഭിച്ചില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അവന് പ്രതിഫലം നൽകുന്നതാണ്. അവൻ ചോദിച്ചതിനേക്കാൾ നല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു വഴിക്ക് അവന് നൽകുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നുകിൽ അവൻ ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകും, അല്ലെങ്കിൽ ചോദിച്ചതിനേക്കാൾ അഫ്ളലായ വല്ലതുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് നൽകും, അതല്ലെങ്കിൽ അവൻ്റെ വല്ല പാപങ്ങളും അവന് പുറത്തു കൊടുക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു നല്ല കാര്യം കാണുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉക്കാഷ് ഇബ്നു മഹ്സൻ റളിയല്ലാഹു അൻഹു ആ സംഭവം കേട്ടപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂലെ, അവരിൽ ഒരാൾ ഞാനായിരിക്കാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവരിൽപ്പെട്ടവനാണ് എന്ന് അദ്ദേഹത്തിന് ആ സന്തോഷ വാർത്ത നൽകുകയും ചെയ്തു. എന്നാൽ പിന്നെ ആവശ്യപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറയാൻ തയ്യാറാകുകയും ചെയ്തില്ല. അപ്പോൾ അവിടെ ഉക്കാഷ് ഇബ്നു മഹ്സൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉത്സാഹം കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അവരിൽ ഉൾപ്പെടുത്തി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തതാണ് അവിടെ നാം കണ്ടത്. അതുകൊണ്ട് നന്മയിൽ നമ്മൾ മത്സരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹുമ്മ അലാ നബിയിനാ മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.